നമ്മെ വിളിച്ചിരിക്കുന്ന വിശ്വസ്തനായ സ്വർഗീയന്റെ നാമത്തിൽ. ബൈബിൾ സ്റ്റഡി .co.in സ്നേഹവന്ദന അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1 യോഹന്നാൻ 5:4 ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെയെന്ന് കാണാം. 1 John 5:4 The one who overcomes the world, ലോകത്തെ ജയിക്കുന്നവൻ. ലോകത്തെ ജയിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചതാകുകയും യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ച് സ്നേഹിക്കുകയും ചെയ്യണമെന്ന് 1 യോഹന്നാൻ 5:4 നിന്ന് കാണാവുന്നതാണ്. ഒരിക്കൽ തീപിടുത്തത്തിൽ കത്തി അമരുന്ന ഒരു വീടിൻ്റെ സമീപെയുള്ള ആൾക്കൂട്ടം കണ്ട് അവിടെ എത്തിയ ഒരു മനുഷ്യൻ കാഴ്ച കണ്ടു നിന്ന ഗ്രാമവാസികളോട് കോപിച്ചു. തീപിടുത്തത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാതെ കാഴ്ചക്കാരായി നിൽക്കുന്ന അവരോടാണ് ആ മനുഷ്യൻ കോപിച്ചത്. രക്ഷകനായി അദ്ദേഹം തീയിലേക്കിറങ്ങി. തന്നെ വിഴുങ്ങുവാൻ വന്ന തീയെ അവഗണിച്ച അദ്ദേഹത്തിന് ഒരു ബാലനെ മാത്രമേ പൊള്ളലോടെ രക്ഷിപ്പാൻ സാധിച്ചുള്ളൂ. തീയിൽ നിന്ന് പുറത്തു വന്ന ബാലനെയും രക്ഷിച്ച മനുഷ്യനെയും നാട്ടുകാർ ആശുപത്രിയിലാക്കി. അതുവരെ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ആളുകൾ അപ്പോഴാണ് പ്രവർത്തനക്ഷമതയുള്ളവരായി മാറിയത്. സഹായഹസ്തം നീട്ടിയ മനുഷ്യൻ ഒരവിശ്വാസിയായ മനുഷ്യനായിരുന്നു. അതിനൊരു കാരണമുണ്ട്. തൻ്റെ സ്നേഹനിധിയായ ഭാര്യയും മകനെയും ഈ ലോകത്തിൽ നിന്നും മാറ്റിയതിൻ്റെ കാരണം, തന്നിൽ നിന്നും മാറ്റിയതിൻ്റെ കാരണം അഥവാ അവർ മരണപ്പെട്ടതിൻ്റെ കാരണം ദൈവമാണെന്ന ചിന്തയാണ് അയാളെ അവിശ്വാസിയാക്കി തീർത്തത്. ആരോഗ്യം വീണ്ടെടുത്ത അവിശ്വാസിയായ ഈ മനുഷ്യൻ ഗ്രാമവാസികൾ ബാലനെ വളർത്തുവാൻ ആളെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞു. തൻ്റെ അപേക്ഷയുമായി അദ്ദേഹം അവിടെ എത്തി. തീയിൽ നിന്ന് വലിച്ചവൻ എടുത്തവനാണ് യഥാർത്ഥ രക്ഷകൻ. അവന് മാത്രമേ തുടർന്നും രക്ഷിക്കുവാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ ഷർട്ട് ഊരി പൊള്ളലേറ്റ തൻ്റെ ശരീരത്തെ അവർക്ക് കാട്ടിക്കൊടുത്തു. അപ്പോൾ ഇവൻ വ്യാജ രക്ഷകനല്ല എന്നും സത്യമായും ഈ ബാലനെ രക്ഷിച്ച വ്യക്തിയാണെന്നും അവർക്ക് മനസ്സിലായി. ഈ അവിശ്വാസിയായ മനുഷ്യന് ബാലനെ കൈമാറി. സന്തോഷത്തോടെ ഈ ബാലനും അവൻ്റെ ഡാഡിയായി അയാളും ജീവിച്ചു. ഡാഡിയും മകനും തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. ഡാഡി നല്ല നല്ല കഥകൾ അവന് പറഞ്ഞുകൊടുത്തു. ഒരിക്കൽ ഡാഡിയും മകനും കൂടി ഒരു ചിത്ര പ്രദർശനം നടത്തുന്ന ഹാളിലെത്തി. അവിടെ കാണുന്ന ഓരോ കഥാപാത്രങ്ങളെയും വരച്ചിരിക്കുന്നതും അതിൻ്റെ സാഹചര്യങ്ങളും എല്ലാം അവൻ അറിയാമായിരുന്നു. കാരണം ഡാഡി പറഞ്ഞുകൊടുത്ത കഥാപാത്രങ്ങളാണ് എല്ലാം. എന്നാൽ ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ആ വ്യക്തികളെ അവന് ഒരു പരിചയവുമില്ല. ആണിപ്പാടുള്ള കരം കാട്ടി തോമസിനോട് യേശു സംസാരിക്കുന്ന ചിത്രമായിരുന്നു അത്. ഈ ചിത്രം ബാലനെ ആകർഷിച്ചു. തൻ്റെ ഡാഡി തന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിലെങ്ങും ഇപ്രകാരം ഒരാൾ വന്നിട്ടില്ലല്ലോ. അവൻ ആ പടത്തിൻ്റെ മുമ്പിൽ നോക്കി നിന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. ഡാഡിയോട് അടുത്തെത്തിയപ്പോൾ, ഇവർ ആരാണ് ഡാഡി? എപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മുറിവുണ്ടായത്? എന്നെ നിർത്താതെ അവൻ ചോദിച്ചു. ഇത് കെട്ടുകഥയാണ്, അവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് നടക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഡാഡിയെ വിട്ടില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. ആ കൈകളിലെ മുറിവുകൾ വലിയ മുറിവുകളാണ്. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്രയും വലിയ മുറിവ് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. തൻ്റെ പ്രിയ കുഞ്ഞിൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ ഡാഡി ആ കഥ അവനോട് പറഞ്ഞുകൊടുത്തു. രക്ഷകനായ യേശുവിനെ പറ്റിയും യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ഉണ്ടായ മുറിവുകളെ പറ്റിയും വിവരിച്ചപ്പോൾ ഈ ബാലൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഡാഡിയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു, ഡാഡി, തീയിൽ നിന്ന് ഡാഡി എന്നെ രക്ഷിച്ചതുപോലെ അല്ലേ യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നത്? നാം ജയാളികളായി ജീവിപ്പാൻ ഈ കഷ്ടം അനുഭവിച്ചത് അതിനു വേണ്ടിയല്ലേ? അവിശ്വാസിയെ കെട്ടിപ്പുണർന്നപ്പോൾ ബാലൻ്റെ ചുംബനം അവൻ്റെ അവിശ്വാസത്തെ ഉരുക്കിക്കളഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യൻ ഒരു വിശ്വാസിയായി മാറി. ജയിക്കേണ്ട ആൾ അല്ലെങ്കിൽ ജയിക്കേണ്ടവൻ, ജയാളിയാകേണ്ടവൻ വിശ്വസിപ്പാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, ജയാളിക്ക് വിജയം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ജയാളിക്ക് വിജയം വാഗ്ദാനം ചെയ്യുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11:24 വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പി. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സംശയമില്ലാതെ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും. ജയാളിയാകേണ്ടവൻ ഹൃദയത്തിൽ ഒരു സ്വൽപ്പം പോലും സംശയമില്ലാതെ ആണ് ചോദിക്കേണ്ടുന്നത്. ചോദിക്കുമ്പോൾ നിശ്ചയമായും അത് നമുക്ക് ലഭിച്ചിരിക്കും. തകർച്ചയാണ് പലരും മുമ്പിൽ കാണുന്നത്. ഞാൻ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ പറയാതെ ഏതിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് യഹോവയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഉറച്ചു നിന്നാൽ നിശ്ചയമായും വിജയം നമുക്കായിരിക്കും. 2:20 യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നവരെ വിശ്വസിക്കണം എന്ന് കാണുന്നു. അതും നമ്മുടെ വിജയത്തിന് ആവശ്യമാണ്. വചനം വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നവരെയും വിശ്വസിക്കുക അത്രേ വേണ്ടത്. രണ്ടാമതായി, വിശ്വസിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ കടമയാണ്. അവിശ്വാസികൾ നശ്വരമായി ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ, ആഹാരം ഇവ അന്വേഷിക്കുന്നു. എന്നാൽ വിശ്വാസി നിത്യജീവൻ ആധാരമായ ആഹാരം വിശ്വാസത്തോടെ അന്വേഷിക്കുന്നു. നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ വചനം നീ ഉള്ളിൽ സംഗ്രഹിക്കുമ്പോൾ അത് നിന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ കടമ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ കടമ. മൂന്നാമതായി, സംശയത്തെ യേശു ശാസിക്കുന്നു. അവിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് സംശയം. സംശയ രോഗമാണ് പലരുടെയും കുടുംബങ്ങളും സഭയും നശിക്കുവാനുള്ള കാരണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14:31 വാക്യത്തിൽ, പത്രോസിൻ്റെ സംശയം ഉളവാക്കിയ ഭയം കണ്ട് യേശു അവനെ അവിശ്വാസി എന്ന് വിളിക്കുന്നു. 20:27 വാതിൽ അടച്ചിരിക്കെ ശിഷ്യന്മാരുടെ നടുവിലെത്തിയ യേശു മുറിവേറ്റ തൻ്റെ കരങ്ങളിൽ വിരലിട്ട് നോക്കുവാൻ തോമസിനോട് ആവശ്യപ്പെടുന്നു. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നാലാമതായി, പ്രതിരോധത്തിൻ്റെ ആയുധമാണ് വിശ്വാസം. എഫേസ്യർ 6:16 ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുന്നതാണ് വിശ്വാസം എന്ന പരിച എന്ന് കാണാം. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുന്നതാണ് വിശ്വാസം എന്ന പരിച എന്ന് കാണാം. അതിനാൽ നാം ഉണർന്നിരിക്കണം. നാം പകലിനുള്ളവരാകയാലാണ് ഉണർന്നിരിക്കേണ്ടത്. സർവായുധ വർഗം ധരിക്കേണ്ടത് ആവശ്യമാണ്. പകലിനുള്ളവരായി ഉണർന്നിരിക്കുന്ന നാം വിശ്വാസം, സ്നേഹം എന്ന കവചവും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രവുമായി ധരിച്ച് ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. 1 തെസ്സലോനി 5:5-8 വാക്യങ്ങൾ വായിക്കുക. 5. പ്രാർത്ഥനയുടെ പ്രധാന ഘടകമാണ് വിശ്വാസം. വിശ്വാസം എന്നതാണ് പ്രാർത്ഥനയുടെ പ്രധാന ഘടകം. നാവിന്മേൽ അവൻ്റെ പുകഴ്ചയും മഹത്വവും കൂടാതെ കപടമില്ലാത്ത ഹൃദയത്തോടു കൂടെയുള്ള പ്രാർത്ഥനയും നമ്മെ ജ്ഞാനികളാക്കുന്നു. നാവിന്മേൽ അവൻ്റെ പുകഴ്ചയും മഹത്വവും എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ കപടമില്ലാത്ത ഹൃദയത്തോടുകൂടിയ പ്രാർത്ഥനയായിരിക്കണം. യഹോവ ഭക്തി നമുക്ക് കുറവുള്ള ജ്ഞാനം തരുന്നതിനാൽ ചോദിച്ച് വാങ്ങിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതുകൊണ്ട് ഔദാര്യമായി ജ്ഞാനം തരുന്ന ദൈവത്തോട് ജ്ഞാനത്തെ ചോദിച്ച് വാങ്ങിക്കുക. സങ്കീർത്തനം 6:17-20 വാക്യങ്ങൾ. 17 വാക്യത്തിൽ, ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. നിലവിളിയാണ് പ്രാർത്ഥനയായിട്ട് ഉയരുന്നത്. അപ്പോൾ ആ നിലവിളിയിൽ നിന്റെ നാവിൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരിക്കണം. 18 വാക്യത്തിൽ ഞാൻ നിലവിളിക്കുമ്പോൾ, 18, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു. അതിനാൽ 19 വാക്യത്തിൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചു ഇരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹൃദയത്തിൽ കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുന്നവൻ്റെ പ്രാർത്ഥന യഹോവ കേൾക്കും. അപ്രകാരം കേൾക്കുമെന്ന വിശ്വാസത്തോടെ പ്രിയ മക്കളെ, അവിശ്വാസികളാകാതെ നിങ്ങളും പ്രാർത്ഥിക്കുക. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസമെന്നതിനാൽ നമ്മെ കാണുന്നവനിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുക. ദൈവം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ, കുടുംബജീവിതത്തെ, ലോകജീവിതത്തെ എല്ലാം അളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഈ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.